You're with SBS Radio.
ഓസ്ട്രേലിയൻ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാന പാർട്ടികളെ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നോക്കുന്നത് ലിബറൽ പാർട്ടിയെക്കുറിച്ചാണ്. ലിബറൽ പാർട്ടിയുടെ ചരിത്രത്തിൽ സർ റോബർട്ട് മെൻസിസിൻ്റെ പേര് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ചരിത്രം പറയുന്നു. മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സർ റോബർട്ട് മെൻസിസ് ഓസ്ട്രേലിയയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ള നേതാക്കന്മാരിലൊരാളാണ്. ലിബറൽ പാർട്ടിയുടെ സ്ഥാപകനാണ് റോബർട്ട് മെൻസിസ്. ഒപ്പം ഏറ്റവും കൂടുതൽ കാലം ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നിട്ടുള്ള നേതാവുമാണ് അദ്ദേഹം. 1939 മുതൽ 1941 വരെയും പിന്നീട് 1949 മുതൽ 1966 വരെയും അദ്ദേഹം ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായിരുന്നു. 18 വർഷവും 5 മാസവും. യുണൈറ്റഡ് ഓസ്ട്രേലിയ പാർട്ടിയുടെ കീഴിലായിരുന്നു ആദ്യം സർ റോബർട്ട് മെൻസിസ് പ്രധാനമന്ത്രിയായി എത്തുന്നത്.
ഫെലോ ഓസ്ട്രേലിയൻസ്, It is my melancholy duty to inform you officially that in consequence of a persistence by Germany in her invasion of Poland, Great Britain has declared war upon her, and that as a result, Australia is also at war.
പിന്നീട് 1944 അദ്ദേഹം ലിബറൽ പാർട്ടി സ്ഥാപിക്കുന്നത്. 1901 നിലവിൽ വന്ന വൈറ്റ് ഓസ്ട്രേലിയ പോളിസി എന്നറിയപ്പെടുന്ന ഇമിഗ്രേഷൻ റെസ്ട്രിക്ഷൻ ആക്ടിനെ ശക്തമായി പിന്തുണച്ചിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. ലിബറൽ പാർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് മാൽക്കം ഫ്രേസറാണ്. 1975 മുതൽ 1983 വരെ അദ്ദേഹം ലിബറൽ നേതാവും പ്രധാനമന്ത്രിയുമായിരുന്നു. വളരെ നാടകീയമായ ഒരു രാഷ്ട്രീയ സംഭവത്തിന് ശേഷമാണ് മാൽക്കം ഫ്രേസർ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്നത്. 1975 ലേബർ പ്രധാനമന്ത്രി ഗ്രെഗ് വിറ്റ്ലം അവതരിപ്പിച്ച ബജറ്റിനെ പ്രതിപക്ഷ നേതാവായിരുന്ന മാൽക്കം ഫ്രേസർ സെനറ്റിൽ എതിർത്തു. ഇതേ തുടർന്നുള്ള സംഭവവികാസങ്ങൾക്ക് ശേഷം ഗവർണർ സർ ജോൺ കെർ വിറ്റ്ലമിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. പകരം ഇടക്കാല പ്രധാനമന്ത്രിയായി മാൽക്കം ഫ്രേസറിനെ നിയോഗിച്ചു.
There will now be an election as the constitution requires. The great defense of our democracy is that the constitution must be upheld. The Australian people will have their say. The choice is theirs at the ballot box.
എന്നാൽ പിന്നീട് വൻ ഭൂരിപക്ഷത്തിൽ മാൽക്കം ഫ്രേസർ വിജയിച്ച് പ്രധാനമന്ത്രിയായി. സാമ്പത്തികമായി യാഥാസ്ഥിതിക മനോഭാവമുണ്ടായിരുന്ന ഫ്രേസർ സർക്കാരിന് സാമൂഹികമായി നിരവധി മുന്നേറ്റങ്ങൾ നടത്താൻ കഴിഞ്ഞു. ലേബർ മുന്നോട്ട് വെച്ച പല നയങ്ങളും തുടരുകയും വികസിപ്പിക്കുകയും ചെയ്തു. ഫാമിലി കോർട്ട് ഇതിലൊന്നാണ്. ഈ സർക്കാർ തന്നെയാണ് സ്പെഷ്യൽ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്, അതായത് SBS രൂപം നൽകിയത്. ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ നാൾ പ്രധാനമന്ത്രിയായി ഇരുന്നിട്ടുള്ള രണ്ടാമത്തെ നേതാവും ലിബറൽ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ജോൺ ഹാവാർഡ്. 1996 മുതൽ 2007 വരെ പ്രധാനമന്ത്രിയായി ഇരുന്നിട്ടുള്ള ജോൺ ഹാവാർഡിൻ്റെ ഏറ്റവും എടുത്തു പറയാവുന്ന നേട്ടങ്ങളിലൊന്നാണ് പോർട്ട് ആദർ കൂട്ടക്കൊലയ്ക്ക് ശേഷം തോക്കു നിയന്ത്രണങ്ങൾ കഠിനമാക്കിയ നിയമ ഭേദഗതി. അബോറിജിനൽ ആൻഡ് ടോറസ് സ്ട്രെയ്റ്റർ ഐലൻഡർ കമ്മീഷൻ എടുത്തുമാറ്റിയതും ജോൺ ഹാവാർഡാണ്. അഭയാർത്ഥികൾക്കുള്ള ഓഫ് ഷോർ പ്രോസസിംഗ് സംവിധാനം കൊണ്ടുവന്നതും ജോൺ ഹാവാർഡാണ്.
ഇറ്റ്സ് അബൌട്ട് ദിസ് നേഷൻ സേയിംഗ് ടു ദി വേൾഡ് വി ആർ എ ജനറസ് ഓപ്പൺ ഹാർട്ടഡ് പീപ്പിൾ taking more refugees on a per capita basis than any nation except Canada. We have a proud record of welcoming people from 140 different nations. But we will decide who comes to this country and the circumstances in which they come.
സെപ്റ്റംബർ 11 ആക്രമണങ്ങൾക്ക് ശേഷം ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്കയ്ക്കൊപ്പം ഓസ്ട്രേലിയയും യുദ്ധത്തിൽ ചേരുമെന്നുള്ള തീരുമാനമെടുത്തത് ജോൺ ഹോവാർഡായിരുന്നു. 2007 കെവിൻ റഡ്ഡിൻ്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടിക്ക് ഭരണം നഷ്ടമായതിനു ശേഷം മെൻസിസിൻ്റെ കാലത്തോ ഹോവാർഡിൻ്റെ സമയത്തോ ഉണ്ടായിരുന്ന സ്ഥിരത ലിബറൽ സർക്കാരിന് പിന്നീട് ലഭിച്ചിട്ടില്ല. 2007 തിരഞ്ഞെടുപ്പിന് ശേഷം ഓസ്ട്രേലിയയിലെ പ്രധാന പാർട്ടികളിൽ ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആശങ്ക നിറഞ്ഞ നേതൃത്വ മാറ്റങ്ങളുടെ സമയമായിരുന്നു. 2013 ടോണി ആബട്ട് നയിച്ച കോയലിഷൻ അധികാരത്തിലെത്തി.
The carbon tax will be gone. The boats will be stopped. The budget will be on track for a believable surplus. And the roads of the 21st century will finally be well underway.
എന്നാൽ 2015 മാൽക്കം ടേൺബുൾ മുന്നോട്ട് വെച്ച നേതൃത്വമാറ്റം വോട്ടെടുപ്പിൽ അവസാനിക്കുകയും ടോണി ആബട്ട് പരാജയപ്പെട്ട് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. 2018-ൽ ഇതേ രീതിയിൽ ലിബറൽ നേതൃത്വ സ്ഥാനത്ത് നിന്ന് മാൽക്കം ടേൺബുള്ളും പുറത്തായി.
Australians will be just dumbstruck and so appalled by the conduct of the last week. You know, to imagine that a government would be rocked by this sort of disloyalty and deliberate insurgency is the best way to describe it. Deliberate destructive action.
Home Affairs Mantri Peter Dutton രണ്ടു പ്രാവശ്യം നേതൃത്വ മാറ്റത്തിനായി ആവശ്യപ്പെട്ടു. ആദ്യത്തെ ചലഞ്ച് മാൽക്കം ടേൺബുൾ അതിജീവിച്ചെങ്കിലും രണ്ടാം തവണ പരാജയപ്പെട്ടു. എന്നാൽ നേതൃത്വ വോട്ടെടുപ്പിൽ പീറ്റർ ഡട്ടനും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സ്കോട്ട് മോറിസണാണ് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയത്.
If you have a go in this country, you'll get a go. There's a fair go for those who have a go. That's what fairness in Australia means.
പ്രതിപക്ഷ നേതാവായ ലേബർ പാർട്ടിയുടെ ബിൽ ഷോർട്ടനെതിരെ സ്കോട്ട് മോറിസണാണ് ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിയെ നയിക്കുക. രാജ്യസുരക്ഷ, അഭയാർത്ഥികൾ വോട്ടുകൾ വരുന്നത് തടയുന്ന നയം, ഒപ്പം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത, ഇവയാണ് ലിബറൽ പാർട്ടിയിലെ നയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി സ്കോട്ട് മോറിസൺ മുന്നോട്ട് വയ്ക്കുന്നത്. ലിബറൽ പാർട്ടി സ്ഥാപിച്ചപ്പോൾ വിവിധ കാഴ്ചപ്പാടുകൾ ഉള്ളവരെ ഉൾപ്പെടുത്തുക ഒരു ലക്ഷ്യമായിരുന്നുവെന്ന് മൊണാഷ് സർവകലാശാലയിലെ സീനിയർ പൊളിറ്റിക്സ് അധ്യാപകൻ ഡോക്ടർ സെയ്റ ഗാസറിയൻ പറയുന്നു. എന്നാൽ അടുത്തിടെയായി യാഥാസ്ഥിതിക ചിന്തകളുള്ളവരും പുരോഗമന ചിന്തകളുള്ളവരും തമ്മിലുള്ള അന്തരം വലുതായതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ പ്രതിസന്ധിയുള്ളതായി അദ്ദേഹം പറയുന്നു.
This has ultimately resulted in leadership tensions. It's resulted in a series of policy problems for the Liberal Party. But ultimately, it reflects where the party started from, and that is a broad church, as the party likes to say, a broad church of views and ideas, all represented within one party, whose goal it is to win elections and ultimately defeat the Labour Party.
ഇനി നാഷണൽസ് പാർട്ടിയെക്കുറിച്ച് നോക്കാം. നൂറിലേറെ വർഷമായി ഓസ്ട്രേലിയയുടെ ഉൾനാടൻ മേഖലകളിൽ സേവനം നൽകുന്നുവെന്നാണ് നാഷണൽസ് അഭിമാനിക്കുന്നത്. 1920 സ്ഥാപിതമായ ഈ പാർട്ടിയുടെ പേര് പലതവണ മാറ്റിയിട്ടുണ്ട്. നാഷണൽ പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന പാർട്ടി 2006 നാഷണൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ലിബറൽ പാർട്ടിക്കൊപ്പം നാഷണൽസ് സഖ്യം ചേർന്നാണ് കോയിലിഷൻ പാർട്ടിയാകുന്നത്. നാഷണൽസ് ചരിത്രപരമായി ഉൾനാടൻ മേഖലകളിലെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന പാർട്ടിയായി അറിയപ്പെടുമ്പോൾ ഒരു സ്വതന്ത്ര മാർക്കറ്റിനെ പിന്തുണയ്ക്കുന്നവരാണ് ലിബറൽ പാർട്ടി. ഓസ്ട്രേലിയയുടെ പല ഉൾനാടൻ മേഖലകളിലും വരൾച്ച രൂക്ഷമായിരിക്കുന്നതിനാൽ നാഷണൽസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ട വിഷയമായിരിക്കുമെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയിലെ ഡോക്ടർ സ്റ്റ്യൂവർട്ട് ജാക്സൺ പറയുന്നു.
The National Party has not been managing the issue at all well while in government, when they've had the capacity to perhaps also pursue a better management of the whole riverine system. But it's not just about the rivers, of course. This goes back over the last 30 and 40 years for people in rural areas saying, well, where's my bank? Where's my railway? Where's my post office? Where's all these services that I should be getting?
മൈക്കിൾ മെക്കോർമിക്കിന് കീഴിൽ ഈ തിരഞ്ഞെടുപ്പിൽ നാഷണലിസ്റ്റിന്റെ സാധ്യതകൾ കുറവാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇതിനുള്ള ഭാഗികമായ ഉത്തരവാദിത്വം മുൻനേതാവായ ബാർണമി ജോയ്സിനാണെന്നും അദ്ദേഹം പറയുന്നു. വിവാഹിതനായിരിക്കുമ്പോൾ പാർലമെന്റ് കാര്യാലയത്തിൽ മറ്റൊരു സ്റ്റാഫറുമായി ബന്ധത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് ബാർണബി ജോയ്സിന് സ്ഥാനമൊഴിയേണ്ടി വരികയും വിവാഹം അവസാനിക്കുകയും ചെയ്തു.
Well, he was the elected deputy prime minister and then he resigned. Last February, he resigned. I'm now the deputy prime minister and I'm working very hard with my colleagues to make sure that we build a better rural and regional Australia and I'll continue to do that.
അതേസമയം പുതിയ നേതാവ് മൈക്കിൾ മെക്കോർമിക്കിന് ബാർണബി ജോയ്സിനെ പോലെ മാധ്യമങ്ങളിലൂടെ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ലെന്ന് ജാക്സൺ പറയുന്നു. നാഷണൽസിൽ ആകർഷിക്കപ്പെടാതിരിക്കുന്ന വോട്ടർമാർ വൺ നേഷൻ പാർട്ടിയിലേക്കോ ലേബറിലേക്കോ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളിലേക്കോ തിരിയാൻ സാധ്യതയുള്ളതായും ഡോക്ടർ സ്റ്റ്യൂവർട്ട് വിലയിരുത്തുന്നു. ഇനി ഓസ്ട്രേലിയൻ ലേബർ പാർട്ടിയെക്കുറിച്ച് പരിശോധിക്കാം. ഓസ്ട്രേലിയയിലെ ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടിയാണ് ഓസ്ട്രേലിയൻ ലേബർ പാർട്ടി. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ലേബർ പാർട്ടികളിൽ ഒന്നാണ് ഇത്. ഇപ്പോൾ ഓസ്ട്രേലിയൻ ലേബർ പാർട്ടിയും ട്രേഡ് യൂണിയനുകളും വെവ്വേറെയാണെങ്കിലും ട്രേഡ് യൂണിയനുകൾക്ക് ലേബർ നയങ്ങളിലും വ്യക്തിത്വങ്ങളിലും വലിയ സ്വാധീനമുണ്ട്. 1890s സാമ്പത്തിക മാന്ദ്യത്തിൽ ക്വീൻസ്ലാൻഡിലെ തൊഴിലാളികൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപപ്പെടുത്താൻ തീരുമാനിച്ചതാണ് ലേബർ പാർട്ടിയുടെ തുടക്കം. 1899 ക്വീൻസ്ലാൻഡിൽ ലേബർ പാർട്ടി സർക്കാർ രൂപീകരിച്ചു. 1904 ഒരു ന്യൂനപക്ഷ സർക്കാരിലൂടെ ക്രിസ് വാട്സൺ ഓസ്ട്രേലിയയുടെ ആദ്യ ലേബർ പ്രധാനമന്ത്രിയായി. പിന്നീട് 1910 പാർലമെന്റിലെ രണ്ട് സഭകളിലും ഭൂരിപക്ഷം നേടുന്ന ആദ്യ പാർട്ടിയായി ലേബർ. ലേബർ പാർട്ടിയുടെ ഏറ്റവും പേരുകേട്ട നേതാവ് ഒരുപക്ഷെ ഗ്രെഗ് വിറ്റ്ലമായിരിക്കും. അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾക്ക് വലിയ പിന്തുണയായിരുന്നു പാർട്ടി അംഗങ്ങൾക്ക്. എന്നാൽ നാടകീയമായ സാഹചര്യങ്ങളിൽ ഗവർണർ ജനറൽ സർ ജോൺ കെർ അദ്ദേഹത്തെ പുറത്താക്കിയത് വിറ്റ്ലമിന്റെ പ്രതിച്ഛായയെ കാതലായി ബാധിച്ചു. 1975 ഗവർണർ കെർ സെനറ്റിൽ വിറ്റ്ലം അവതരിപ്പിച്ച ബിൽ പ്രതിപക്ഷ നേതാവ് എതിർത്തതിനു ശേഷമുള്ള സംഭവവികാസങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇടക്കാല പ്രധാനമന്ത്രിയായി ലിബറൽ പാർട്ടിയുടെ മാൽക്കം ഫ്രേസർ സ്ഥാനമേറ്റു. ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നിട്ടുള്ള ലേബർ നേതാവ് മുൻ ഓസ്ട്രേലിയൻ കൗൺസിൽ ഓഫ് ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായിരുന്ന ബോബ് ഹോക്കാണ്. 1983 മുതൽ 91 വരെ ഓസ്ട്രേലിയൻ സാമ്പത്തിക രംഗത്തെ ഒട്ടേറെ നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റിയ നേതാവായിരുന്നു ബോബ് ഹോക്ക്. ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ ദ ഗ്രേറ്റ് ഡിപ്രഷൻ അഥവാ സാമ്പത്തിക മാന്ദ്യമുണ്ടായിരുന്നപ്പോൾ ഓസ്ട്രേലിയയെ നയിച്ച നേതാവ് കൂടിയാണ് പ്രധാനമന്ത്രി ബോബ് ഹോക്ക്. എന്നാൽ ഒട്ടുമിക്കവരും അദ്ദേഹത്തെ ഓർക്കുക അമേരിക്കൻ കപ്പ് യോട്ടിംഗ് റേസിൽ ഓസ്ട്രേലിയയ്ക്ക് അപ്രതീക്ഷിത വിജയം ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെയാണ്.
I tell you what, any boss who sacks anyone for not turning up to die is a bum. You have to work a bit harder the next day to make up. It's a day for all Australians, isn't it? It's a day that brings us all together. Marvellous. Absolutely marvellous.
എന്നാൽ അദ്ദേഹത്തിന് നേതൃത്വമാറ്റ വെല്ലുവിളി പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വരികയും പോൾ കീറ്റിംഗിനോട് നേതൃത്വസ്ഥാനവും പ്രധാനമന്ത്രി പദവും നഷ്ടമായി. സമാനമായ നേതൃത്വ വെല്ലുവിളികൾ പാർട്ടിക്കുള്ളിൽ 2007 ഉണ്ടായി. ലിബറൽ പ്രധാനമന്ത്രി ജോൺ ഹവാർഡിനെ പരാജയപ്പെടുത്തിയാണ് കെവിൻ റഡ് പ്രധാനമന്ത്രിയാകുന്നത്. സ്ഥാനമേറ്റതിനു ശേഷം അധികം വൈകാതെ കെവിൻ റഡ് ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ സുപ്രധാനമായ ആദിമവർഗ്ഗവിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങൾക്ക് നാഷണൽ അപ്പോളജി നടത്തി.
We apologize especially for the removal of Aboriginal and Torres Strait Islander children from their families, their communities and their country. For the pain, suffering and hurt of these stolen generations, their descendants and for their families left behind, we say sorry.
പിന്നീട് ലേബർ പാർട്ടിയിൽ നേതൃത്വ വെല്ലുവിളി നടത്താൻ ജൂലിയ ഗില്ലാർഡ് ഒരുങ്ങിയതിന് പിന്നാലെ കെവിൻ റഡ് പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും നേതൃത്വ സ്ഥാനത്തു നിന്നും രാജിവെച്ചു. ജൂലിയ ഗില്ലാർഡ് ഓസ്ട്രേലിയയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി. ജൂലിയ ഗില്ലാർഡിന് നേതൃത്വ സ്ഥാനത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നും ലിബറൽ പാർട്ടി നേതാവ് ടോണി ആബട്ടിൽ നിന്നും കനത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നു.
And in so doing, I say to the Leader of the Opposition, I will not be lectured about sexism and misogyny by this man. I will not. And the government Order. Will not be lectured about sexism Order. And misogyny by this man. Not now, not ever.
2012 ഫെബ്രുവരിയിൽ കെവിൻ റഡ് നേതൃത്വമാറ്റത്തിനായി ആവശ്യപ്പെട്ടു. എന്നാൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. 2013 നേതൃത്വ വോട്ടെടുപ്പ് നടന്നു. അതിൽ ജൂലിയ ഗില്ലാർഡ് വിജയിച്ചു. പിന്നീട് ജൂണിൽ വീണ്ടും ഉണ്ടായ നേതൃത്വ വോട്ടെടുപ്പിൽ കെവിൻ റഡ് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും എത്തി. ഇതിനുശേഷം 2013 നടന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി പരാജയപ്പെട്ടു. ഇതിനു മുന്നോടിയായി ലേബർ പാർട്ടിയിലെ നേതൃത്വ മാറ്റ വോട്ടെടുപ്പുകളിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ ബിൽ ഷോർട്ടനാണ്. കെവിൻ റഡിൽ നിന്ന് ജൂലിയ ഗില്ലാർഡിലേക്കും പിന്നീട് ജൂലിയ ഗില്ലാർഡിൽ നിന്ന് കെവിൻ റഡിലേക്കും അദ്ദേഹം പിന്തുണ മാറുകയുണ്ടായി.
I am a great admirer of our Prime Minister Julia Gillard. I have supported her loyally for 3 years. I believe she's accomplished remarkable things. The future of this nation and the Labor Party is at stake here. Therefore, I shall be supporting Kevin Rudd tonight.
2013-ലെ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി പരാജയപ്പെട്ടതിനു ശേഷം പ്രതിപക്ഷ നേതാവും ലേബർ നേതാവുമായ ബിൽ ഷോർട്ടൺ ഈ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയെ നയിക്കുന്നു.
Labor offers stability and unity and a vision for the nation. We choose hope over fear. We choose the future over the past. We choose the best support possible for people with cancer. We choose fair wages and good jobs. We choose TAFE and apprenticeships. We choose a voice for First Australians enshrined in our constitution.
Enjoy more stories in your language by visiting sbs.com.au.